ദിവ്യഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സേവനത്തിൻ്റെ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന പെസഹ വ്യാഴം. ദൈവസൂനു കുരിശിലേറി സ്വയം ശൂന്യവത്കരിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശമേകുന്ന ദുഃഖവെള്ളി. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഉത്ഥിതൻ്റെ പാദാന്തികത്തിലേക്കുള്ള ദൂരം. നിശബ്ദതയിൽ നാം നടന്നു നീങ്ങുന്ന വലിയ ശനിയാഴ്ച. പെസഹ ത്രിദിനം. പാപത്തെയും മരണത്തെയും കീഴടക്കി ക്രൂശിതൻ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുദിനം ഉത്ഥാനത്തിരുന്നാൾ. ഫ്രാൻസിസ് പാപ്പ ബുധനാഴ്ചത്തെ പൊതുകൂടിക്കാഴ്ചാവേളയിൽ വിശേഷിപ്പിച്ചതുപോലെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉത്സവം. ആഘോഷിക്കുന്നതിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റേതായ ദിനങ്ങളിലാണ് നാം. ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും വിശ്വാസ ജീവിതത്തിലെ സുപ്രധാന ദിനങ്ങളാണ് പെസഹ വ്യാഴം മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള ദിവസങ്ങൾ. പെസഹ വ്യാഴാഴ്ച തിരുവത്താഴ തിരുക്കർമ്മത്തിൽ തുടങ്ങി ഉയർപ്പ് ഞായറാഴ്ച സായാഹ്ന പ്രാർത്ഥന വരെയുള്ള സമയമാണ് പെസഹ ത്രിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനന്തമാണ്. അങ്ങനെ അവിടുന്ന് നമുക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു.
കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മോഹശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകി കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകി.
ഉയർപ്പ് തിരുനാൾ വലിയൊരു സ്നേഹത്തിൻ്റെ കഥയാണ്. ആ സ്നേഹത്തിന് അതിരുകളില്ല, നിബന്ധനകളില്ല, നിരുപാധിക സ്നേഹം. യേശു തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നതും അവസാന അത്താഴത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങളിലൂടെ നാം അനുസ്മരിക്കുന്നു. തൻ്റെ അനുയായികൾ എന്താണ് ലോകത്തിൽ ചെയ്യേണ്ടത്, എപ്രകാരമാണ് വർത്തിക്കേണ്ടത്, യജമാനന്മാരല്ല ശുശ്രൂഷകർ ആയിരിക്കേണ്ടവരാണ് അവർ എന്ന് യേശു തിരുവത്താഴവേളയിൽ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ ശുശ്രൂഷാഭാവത്തിൽ നിന്ന് നാം കടക്കുന്നത് സ്നേഹത്തിൻ്റെ പാരമ്യമായ ബലിയിലേക്കാണ്. ദൈവപുത്രൻ യാഗമായിത്തീരുന്ന ദുഃഖവെള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അത് സ്നേഹത്തിൻ്റെ നിമിഷമാണ്. മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം സ്വന്തം സുതനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ദിവസം. ദൈവം സുപുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സ്നേഹം ജീവിതത്തിൽ പകർത്താൻ നാം ആഹ്വാനം ചെയ്യപ്പെടുകയാണ് ദുഃഖവെള്ളിയാഴ്ച. പരിത്യാഗത്തിൻ്റെയും പ്രായച്ചിത്ത പ്രവൃത്തികളുടെയുമായ ദിനങ്ങൾക്ക് സമാപനം കുറിക്കുന്നതും ഒപ്പം ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനമായ ഉയർപ്പ് ഞായറിലേക്ക് നമ്മെ ആനയിക്കുന്നതുമായ നിശബ്ദതയുടെ ദിവസമാണ് ദുഃഖശനി അഥവാ വലിയ ശനി, വിശുദ്ധശനി. വിശുദ്ധ ശനിയാഴ്ച രാത്രിയിലെ ആരാധനക്രമത്തിൽ, അതായത് പെസഹ ജാഗരത്തിരുക്കർമ്മത്തിൽ, മൂന്ന് പ്രധാന കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നു. മിശിഹ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അനുസ്മരിച്ചുകൊണ്ട് നാം പെസഹ തിരിതെളിക്കുകയും ആ കർമ്മത്തിലൂടെ ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ആദിമസഭയിലെ ജ്ഞാനസ്നാനകർമ്മത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം നമ്മുടെ ജ്ഞാനസ്നാനവ്രതം നവീകരിക്കുന്നു. ജ്ഞാനസ്നാനത്തിൻ്റെ അവിഭാജ്യഘടകമായ അനുരഞ്ജനത്തിനുള്ള സന്നദ്ധത പ്രകാശിപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ടാണെന്ന് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ പങ്കുചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ വെളിച്ചമാകാനുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിയും സ്വീകരിച്ചിരിക്കുന്നത്. ഈ വെളിച്ചത്തിൽ പങ്കുപറ്റാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനോടൊത്ത് മരിക്കാൻ, അതായത് മാമോദിസ മുങ്ങാൻ നാം തയ്യാറാകണം. എനിക്ക് ഒരു മാമോദിസ മുങ്ങാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ അസ്വസ്ഥനായിരിക്കും. ലൂക്ക 12:9. ക്രിസ്തുവിൻ്റെ സഹനത്തെ അവിടുത്തെ മാമോദീസയായി കണ്ട വിശുദ്ധ പൗലോസ് ക്രിസ്തീയ മാമോദീസ എന്നത് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിലുള്ള പങ്കുചേരലാണെന്ന ബോധ്യത്താൽ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. റോമാക്കാർക്കുള്ള ലേഖനം 6:3-4. ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യന് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിൽ പങ്കുചേരാൻ കഴിയുമെന്ന മഹാരഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വിശുദ്ധ പൗലോസ്. ഈ വലിയ ദൈവശാസ്ത്ര തത്വം പഠിപ്പിക്കാനാണ് ആദിമസഭയിൽ വലിയ ശനിയാഴ്ച മാത്രം ജ്ഞാനസ്നാനം നൽകിയിരുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനുമിടയിലുള്ള ഏകദിനമാണത്. ഈ ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വാസി ഭൂഗർഭത്തിൽ വസിച്ച കർത്താവിനോട് താതാൽമ്യപ്പെടുകയാണ്. ഈ മരണത്തിലൂടെ അവൻ ഉത്ഥാനത്തിന് അർഹനാവുകയും ചെയ്യുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊത്ത് പുതുജീവിതത്തിന് അവനൊരുങ്ങുന്നു. ഈ മഹാരഹസ്യത്തെ അനുസ്മരിപ്പിക്കാൻ ആദിമസഭ അർത്ഥിയെ ജലത്തിൽ മുക്കിയാണ് സ്നാനം നൽകിയിരുന്നത്. ജലത്തിലേക്ക് ഇറങ്ങുന്നവൻ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെടുന്ന കർത്താവിനോട് ഒന്നായിത്തീരുന്നു. ജലത്തിൽ നിന്ന് പുറത്തു വരുന്നവൻ കർത്താവിനോടൊത്ത് ഉയർത്തതിനാൽ പുതുജീവന് അർഹനാകുന്നു. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫേസുസുകാർക്കുള്ള ലേഖനം 5:14. ആദിമസഭ ക്രിസ്തുവിനെ പ്രകാശമായി കണ്ടതും അവനാൽ പ്രകാശിപ്പിക്കപ്പെട്ട് പുതുജീവൻ പ്രാപിക്കുന്നവനാണ് ക്രിസ്ത്യാനിയെന്ന് ചിന്തിക്കാൻ തുടങ്ങിയതും പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈജിപ്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ചതിനു ശേഷം അഗ്നിസ്തംഭമായി ദൈവം ഇസ്രായേലിനെ നയിച്ചിരുന്നു. ആ വെളിച്ചത്തിൽ അവർ പ്രകാശിതരാവുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്തു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അങ്ങനെ മോശയോടും പ്രകാശമായ ദൈവത്തോടും ചേർന്നു നിന്ന ജനം രക്ഷ നേടുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി സീനായ് മലയിൽ വെച്ച് ജന്മമെടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് തൻ്റെ നിയമം നൽകിക്കൊണ്ട് ദൈവം അവരെ സ്വന്തമാക്കി. തങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിനെ ദൈവമായി കണ്ട സഭ അവനെ പ്രകാശമായി പ്രഘോഷിക്കുകയാണ് വലിയ ശനിയാഴ്ച ചെയ്യുന്നത്. ദൈവവുമായുള്ള ഉടമ്പടിക്ക് മുൻപ് ഇസ്രായേൽ ജനം സ്വയം ശുദ്ധീകരിച്ചതുപോലെ ക്രിസ്തുവുമായി ഉടമ്പടിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ക്രിസ്തുവിനാൽ പ്രകാശിതനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം വിശുദ്ധീകരിക്കുകയും അനുദപിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും വേണം. ഈ രഹസ്യങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് ആദിമസഭയിലെ പോലെ നാം പാപങ്ങൾ ഏറ്റുപറയുന്നതും ജ്ഞാനസ്നാനവ്രതം നവീകരിക്കുന്നതും. വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൻ മാമോദിസായെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരവും മഹത്തരവുമായ ദാനമാണ് മാമോദിസ. നാം അതിനെ ദാനമെന്നും കൃപയെന്നും അഭിഷേകമെന്നും ജ്ഞാനോദയമെന്നും നിത്യതയുടെ വസ്ത്രമെന്നും നവജനനത്തിൻ്റെ സ്നാനമെന്നും മുദ്രയെന്നും വിളിക്കുന്നു. അത് ദാനമാണ്, കാരണം അത് സ്വന്തമായി ഒന്നുമില്ലാത്തവനാണ് നൽകപ്പെടുന്നത്. അത് കൃപയാണ്, കാരണം പാപികൾക്ക് പോലും അത് നൽകപ്പെടുന്നു. അത് സ്നാനമാണ്, കാരണം അത് പാപത്തെ ജലത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്നു. അത് അഭിഷേകമാണ്, കാരണം അത് രാജകീയ പൗരോഹിത്യ ധർമ്മത്തിനായി ഒരുവനെ അഭിഷേകം ചെയ്യുന്നു. അത് ജ്ഞാനമാണ്, കാരണം അത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നു. അത് വസ്ത്രമാണ്, എന്തെന്നാൽ അത് നമ്മുടെ അപമാനത്തെ മറയ്ക്കുന്നു. അത് മുദ്രയാണ്, കാരണം അത് ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ള അധികാരത്തെ ചൂണ്ടിക്കാണിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മിലുള്ള അന്ധകാരത്തിൻ്റെ തലങ്ങളേതെന്നും മരണം ആവശ്യമായ മേഖലകളേവയെന്നും നമുക്ക് ആത്മശോധന ചെയ്യാം. യഥാർത്ഥമായ അനുതാപവും അനുരഞ്ജനവും ആവശ്യപ്പെടുന്ന മൃത്യു വരിക്കാൻ നമുക്ക് തയ്യാറാകാം. അങ്ങനെ ദുഃഖവെള്ളിയിൽ ക്രിസ്തുവിനോടൊപ്പം മൃത്യു വരിക്കുമ്പോൾ വലിയ ശനിയാഴ്ച നിശബ്ദതയാകുന്ന കല്ലറയിൽ അവിടത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ഉയർപ്പ് ഞായറിൽ അവിടത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നാം അവിടുത്തെ പ്രകാശവലയത്തിലാകുകയും പുതുജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ കേട്ടത് പെസഹ ത്രിദിന ചിന്തകൾ.
എൻ ജീവിതത്തിൻ സഹനങ്ങളേ, എൻ വിശുദ്ധിക്കായി തീർക്കും ഞാനിനിമേൽ സഹനങ്ങൾ തിങ്ങിയ പാദകളിൽ. എൻ നാഥന്റെ ക്രൂശ് എനിക്കാശ്രയമേ യേശുവേ, എൻ്റെ ആശ്രയമേ, നിന്നെ കൂടാതെ സഹനങ്ങൾ വ്യർത്ഥമല്ലോ. ക്രൂശിതാ സ്നേഹകാരുണ്യമേ, എൻ ക്രൂശെടുത്തങ്ങെ ഞാൻ അനുഗമിക്കാം. യേശുവേ, എൻ്റെ ആശ്രയമേ, നിന്നെ കൂടാതെ സഹനങ്ങൾ വ്യർത്ഥമല്ലോ. ക്രൂശിതാ സ്നേഹകാരുണ്യമേ, എൻ ക്രൂശെടുത്തങ്ങെ ഞാൻ അനുഗമിക്കാം. സർവാധിപനാം യേശുനാഥ, സർവം വെടിഞ്ഞു നീ മർത്യനായി, എന്നുടെ പാപങ്ങളേറ്റെടുത്ത് ക്രൂശതിൽ സദയം നീ സഹിച്ചുവല്ലോ. എന്നുടെ ജീവിത തകർച്ചകളെ എൻ കുടുംബത്തിൻ നന്മയാക്കി മാറ്റണമേ. എന്നുടെ ജീവിത തകർച്ചകളെ എൻ കുടുംബത്തിൻ നന്മയാക്കി മാറ്റണമേ. യേശുവേ, എൻ്റെ ആശ്രയമേ, നിന്നെ കൂടാതെ സഹനങ്ങൾ വ്യർത്ഥമല്ലോ. ക്രൂശിതാ സ്നേഹകാരുണ്യമേ, എൻ ക്രൂശെടുത്തങ്ങെ ഞാൻ അനുഗമിക്കാം. Thank you.
ആവേശത്താൽ ഞാൻ നീറിക്കരയുമ്പോഴും ആശ്വാസമില്ലാതലയുമ്പോഴും ഈശോതൻ ക്രൂശിന്റെ മറുഭാഗത്ത് എനിക്കായിടമുണ്ടെന്നറിയുന്നു ഞാൻ. തിരുനാഥനോടൊപ്പം ബലിയായിടാം, തിരുത്താന മഹിമയിൽ പങ്കുചേരാം. തിരുനാഥനോടൊപ്പം ബലിയായിടാം, തിരുത്താന മഹിമയിൽ പങ്കുചേരാം. എൻ ജീവിതത്തിൻ സഹനങ്ങളെ എൻ വിശുദ്ധിക്കായി തീർക്കും ഞാനിനിമേൽ. സഹനങ്ങൾ തിങ്ങിയ പാദകളിൽ എൻ നാഥന്റെ ക്രൂശെനിക്കാശ്രയമേ. യേശുവേ എന്റെ ആശ്രയമേ, നിന്നെ കൂടാതെ
നവജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും പ്രാർത്ഥനാപൂർവം നേരുന്നു.